2025 നവംബർ 7 വെള്ളിയാഴ്ച കേരള ഗൗമുദി ഇ പേപ്പറിന്റെ 2 നിന്നും വായിക്കുന്നത് മേഘ ജസ്റ്റിൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരണം. പാവങ്ങളുടെ ജീവൻ ഇവിടെ നായയ്ക്ക് തുല്യം. മരിക്കുന്നതിന് മുൻപ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം. കൊല്ലം. എന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ ശബ്ദ സന്ദേശമാണിത്. പ്രാണൻ നിലയ്ക്കുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് സഹപാഠിയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ അൻവർ സാദത്തിന് ഈ ശബ്ദ സന്ദേശമയച്ചത്. തന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉദാസീനതയെക്കുറിച്ചുള്ള ഈ വാക്കുകൾ പുറം ലോകത്തെ അറിയിക്കണമെന്നും വേണു സന്ദേശത്തിൽ പറയുന്നു. പൂർണ്ണരൂപം ഇങ്ങനെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആകെ അഴിമതിയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയാണ്. യൂണിഫോം ഇട്ടിരിക്കുന്നവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പറയില്ല. നായയെ നോക്കുന്നത് പോലെ പോലും നോക്കില്ല. കൈക്കൂലിയുടെ ബഹളമാണ്. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വെള്ളിയാഴ്ച വൈകിട്ട് എത്തിയതാണ്. പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്ന ആംബുലൻസ് വിളിച്ചാണ് എത്തിയത്. വന്നിട്ടിപ്പോൾ 5 ഇവർ എന്നോട് കാണിക്കുന്ന ഉദാസീനതയുടെ കാര്യം മനസ്സിലാകുന്നില്ല. റൌണ്ട്സിനെത്തിയ ഡോക്ടറോട് എന്റെ ചികിത്സ എപ്പോൾ നടക്കുമെന്ന് പലതവണ ചോദിച്ചു. ഒരു മറുപടിയും നൽകിയില്ല. കൈക്കൂലി വാങ്ങിച്ചാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. ദൂരെ നിന്നുള്ള 2 ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ നിൽക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും? സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാകേണ്ട ആതുരാലയം വീഴുപ്പുകെട്ടുകളുടെയും ശാപങ്ങളുടെയും പറുദീസയാവുകയാണ്. നഷ്ടമാകുന്ന ജീവനുകളുടെ ശാപങ്ങൾ നിറഞ്ഞ നരകഭൂമിയായി മാറുകയാണ്. ഞാൻ ഇവിടെ വന്ന് വീണുപോയി. ആശുപത്രിയിലെ അനാസ്ഥ കൊണ്ട് എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ ശബ്ദത്തിലൂടെ ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കണം. ഓട്ടോറിക്ഷ ഇട്ടിരുന്ന മണ്ണിൽ വേണുവിന് അന്ത്യവിശ്രമം. മക്കളുടെ അച്ഛനെ അവർ കൊന്നുകളഞ്ഞു. കൊല്ലം. 2 അടുക്കളയും മാത്രമുള്ളതാണ് വേണുവിന്റെ വീട്. അവിടേക്ക് ഇന്നലെ അവസാനമെത്തിയപ്പോൾ കാണാൻ വന്നവർക്ക് നിൽക്കാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. വൈകിട്ട് 4 3 ഭൂമിയിലെ വീടിന്റെ ചുവരിനോട് ചേർന്ന് എന്നും തന്റെ ഓട്ടോറിക്ഷ ഇട്ടിരുന്ന മണ്ണിൽ വേണു എരിഞ്ഞമർന്നു. ഭാര്യ സിന്ധു ചവറയിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ്. എന്റെ മക്കളുടെ അച്ഛനെ അവർ കൊന്നുകളഞ്ഞു. ഞങ്ങൾക്കിനി ആരുമില്ല. വേണുവിന്റെ മൃതദേഹത്തിലേക്ക് കമിഴ്ന്നുവീണ സിന്ധു നിലവിളിച്ചു. അച്ഛാ കണ്ണു തുറക്ക്. മക്കളായ വർഷയും വിദ്യയും തൊട്ടടുത്തിരുന്ന് അല്ലറി വിളിച്ചു. കണ്ണീരടക്കാനോ ഇവരെ ആശ്വസിപ്പിക്കാനോ ആകാതെ ബന്ധുക്കളും നാട്ടുകാരും. ഡിഗ്രി കഴിഞ്ഞ് PSC കോച്ചിങ്ങിന് പോകുന്ന മൂത്ത മകൾ വിദ്യയുടെ കല്യാണം ഉടൻ നടത്തണം. +2 കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്ങിന് പോകുന്ന ഇളയ മകളെ ഡോക്ടറാക്കണം. അതിനുള്ള പാച്ചിലായിരുന്നു വേണു. പൊട്ടിക്കരയുന്നതിനിടയിൽ വേണുവിന്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി സിന്ധു പറഞ്ഞു. അപ്പോൾ വിദ്യയും വർഷയും കരഞ്ഞു തളർന്ന് അമ്മയുടെ മടിയിൽ കടന്നു. ഒടുവിൽ 4 വേണുവിന്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കാനൊരുങ്ങിയപ്പോൾ മൂവരും മൃതദേഹത്തിലേക്ക് വീണു. ഉറ്റവരുടെ ആശ്വാസവാക്കിൽ വേണുവിന്റെ നെറുകയിൽ സിന്ധുവും മക്കളും അന്ത്യചുംബനം നൽകി യാത്രയാക്കി. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു വേണു. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ പെരുകിയതോടെ അതെല്ലാം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയുമായി പാഞ്ഞു തുടങ്ങി. മരണശേഷം ന്യായീകരണം. മരിക്കും വരെ അവഗണന. കൊല്ലം. വേണുവിന്റെ മരണം വിവാദമായപ്പോൾ ന്യായങ്ങൾ നിരത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ചികിത്സാ വിവരങ്ങളൊന്നും വേണുവിനോടോ ബന്ധുക്കളോടോ പറഞ്ഞിരുന്നില്ലെന്ന് ഭാര്യ സിന്ധു വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി 8:30 വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഞായറാഴ്ച ആയതിനാൽ രാവിലെ ഡോക്ടർമാരുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ വന്ന ഡോക്ടർ തിങ്കളാഴ്ച രാവിലെ OPയിൽ പോയി കാർഡിയോളജിസ്റ്റിനെ കാണാൻ എഴുതി നൽകി. ഡോക്ടറെ കണ്ടപ്പോൾ ICUവിൽ ഒത്തിരി രോഗികളുണ്ടെന്നും ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം നടത്താമെന്നും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞു. നഴ്സിനോടും ഇക്കാര്യം പറഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ എടി എന്റെ ചുണ്ടും കൈയുമൊക്കെ പെരുക്കുന്നടിയെന്ന് ഭാര്യയോട് പറഞ്ഞു. അവർ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോയി. നേരത്തെ തലവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടും കൈയുമൊക്കെ വിറയ്ക്കുന്നു. സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും ചെയ്യണം. ഇതോടെ നഴ്സുമാർ ഡോക്ടറെ വിളിച്ചു. ഡ്യൂട്ടി ഡോക്ടർ വന്ന് മരുന്ന് കുറിച്ചുകൊടുത്തു. ചൊവ്വയും ബുധനും ഡോക്ടർമാർ കാര്യമായ ഒരു പരിശോധനയും നടത്തിയില്ല. വേണുവിന്റെ പേരില്ല. ചൊവ്വാഴ്ച അറ്റൻഡർത്തി ബുധനാഴ്ച ആൻജിയോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് വായിച്ചെങ്കിലും അതിൽ വേണുവിന്റെ പേരില്ലായിരുന്നു. ബുധനാഴ്ച ആൻജിയോഗ്രാം നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം വേണു അറിയിച്ചെങ്കിലും കിടക്ക ഒഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. സുഹൃത്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ അൻവർ സാദത്തിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് വേണു ദുരനുഭവങ്ങൾ ശബ്ദ സന്ദേശമായി അയച്ചു. വൈകിട്ടായപ്പോൾ ചെവിയിലും കഴുത്തിലും നെഞ്ചിലും വേദന രൂക്ഷമായി. ഇതുകണ്ട് സിന്ധു നിലവിളിച്ചതോടെ സന്ധ്യയ്ക്ക് ICUവിലും തൊട്ടുപിന്നാലെ വെന്റിലേറ്ററിലും പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 8:00 മരണം സംഭവിച്ചു.